ഇവിടെ ഇന്നിപ്പോ ഇവിടെ കൂടിയിരിക്കുന്ന പിന്നെ നമ്മുടെ ഈ 320-321 ആൾക്കാർ ഇപ്പോൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. ഈ 320 പേരിൽ ഈ കാര്യങ്ങൾ അറിഞ്ഞവർ എത്രയുണ്ട് എന്ന് ചോദിച്ച അന്വേഷിക്കുകയാണെങ്കിൽ എനിക്ക് വലിയ വിശ്വാസമില്ല അധികം പേര് പറഞ്ഞിട്ടുണ്ടാവും. വളരെ ചെറിയൊരു പിന്നെ വിഭാഗം മാത്രമേ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ബാക്കി പലരും ഇപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഈ കാര്യങ്ങളെ കേൾക്കുന്നത്. അതാണ് നമ്മുടെ സംഘടനയുടെ ഏറ്റവും വലിയൊരു ദൗർബല്യം ഇപ്പോൾ ഉള്ളത്. വിഭാഗത്ത് സംസ്ഥാന സമ്മേളന കമ്മിറ്റിയൊക്കെ ധാരാളം കാര്യങ്ങൾ തീരുമാനിക്കുന്നു, പക്ഷെ അതിൻ്റെ വളരെ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് താഴെ യൂണിറ്റ് തലം വരെ എത്തുന്നത്. അത് ആ ദൗർബല്യം എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നുള്ള ആലോചനകളാണ് നമ്മൾ നടക്കേണ്ടത്. ഇവിടെ ഇന്നിപ്പോ ഈ 320 പേരിൽ അത് വളരെ ഒരു സമ്മിശ്ര ഗ്രൂപ്പാണ് ഇവിടെ ഇരിക്കുന്നത്. വളരെ അനുഭവ സമ്പന്നരായ പരിചയ സമ്പന്നരായ ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. അത് നിർവാഹസമിതി അംഗങ്ങൾ എന്നുള്ളവർക്കല്ല ഞാൻ പറയുന്നത്. നിർവാഹസമിതി അംഗങ്ങൾ ചിലപ്പോൾ അത്ര ഉണ്ടാവില്ല. അതിനേക്ക് നിർവാഹസമിതി അംഗങ്ങളെക്കാളും കൂടുതൽ പരിഷത്തിൽ പ്രവർത്തന പാരമ്പര്യമുള്ള പരിചയ സമ്പത്തുള്ള ആൾക്കാർ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട് എനിക്കറിയാം. പലരും ഞാൻ അവരെ പേര് കണ്ടപ്പോഴും. പക്ഷെ അതേസമയത്ത് നമ്മുടെ യൂണിറ്റ് സെക്രട്ടറിമാരെ പലരും വളരെ പുതിയ ആൾക്കാർ വരും. അങ്ങനെ വളരെയധികം ഒരു തരത്തിലും നമുക്ക് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റാത്തൊരു ഗ്രൂപ്പാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ വിശദമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. പരിഷത്തിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ ചിലർക്ക് ആവർത്തനം വിരസത അനുഭവപ്പെട്ടേക്കാം, എങ്കിലും പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ചില സൂചിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മളിപ്പോൾ പ്രധാനമായിട്ട് ഇന്നിപ്പോൾ കൂട്ടിയിരിക്കുന്ന കുറേയേറെ ഈ പറയുന്ന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഏറ്റെടുത്ത് വിജയിപ്പിക്കണം, വരാനിരിക്കുന്ന നമ്മുടെ വലിയ ക്യാമ്പയിനുകളൊക്കെ ഉണ്ടതൊക്കെ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ യൂണിറ്റ് തലം വരെയുള്ള പ്രവർത്തകരിൽ യൂണിറ്റ് തലത്തിലുള്ള അംഗങ്ങൾക്ക് ഇതൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഒരവസരമായിട്ട് നമ്മുടെ സെപ്റ്റംബർ 10 പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് നിർവാഹസമിതിയൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്. നിർവാഹസമിതി സെപ്റ്റംബർ 10 പ്രാധാന്യം ഇവിടെ ഇരിക്കുന്ന കുറെ പേർക്കേറെ ഈ പറഞ്ഞല്ലോ അറിയാത്തവരുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്താ സെപ്റ്റംബർ 10 പ്രത്യേകത എന്താണ്, എന്താ അതിന്റെ പ്രാധാന്യം എന്താണ്, എന്താ അതുകൊണ്ട് സെപ്റ്റംബർ 10 നമ്മൾ എങ്ങനെ ആഘോഷിക്കണം എന്ന് പറയുന്നതാണ്. സെപ്റ്റംബർ 10 ശാസ്ത്ര സാഹിത്യ വർഷത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടന്നു എന്ന് പറഞ്ഞാൽ അപ്പൊ സെപ്റ്റംബർ 10 പരിഷത്തിന്റെ തുടക്ക ദിനം എന്നോ ആരംഭ ദിനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഏപ്രിൽ 8 പിന്നെ ആണ് ഇതിന്റെ കൂടിയാലോചനകൾ നടക്കുകയും ഇങ്ങനെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന പേരിൽ സംഘടന രൂപീകരിക്കാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്തെങ്കിലും സെപ്റ്റംബർ 10 ഇതിന്റെ ഉദ്ഘാടനം നടക്കുന്നത്. അത് കോഴിക്കോട് ദേവഗിരി സെന്റ് ജോസഫ് കോളേജിൽ വെച്ച് അവിടുത്തെ പ്രിൻസിപ്പലായിട്ടുള്ള ഫാദർ തിയോഡോഷ്യസ് ആണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. 1962 സെപ്റ്റംബർ 10 എന്ന് പറഞ്ഞാൽ 62 കഴിഞ്ഞിരിക്കുന്നു നമ്മൾ എന്നർത്ഥം. ഈ 62 നീക്കിവാക്കി എന്താണ്, നമ്മൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ നമ്മുടെ നേട്ടവോട്ട വിശ്ലേഷണമൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കാറുണ്ട്, പലപ്പോഴും ഇനി നടത്തിക്കൊണ്ടേയിരിക്കുകയും ചെയ്യണം. അതാണ് നമ്മുടെ സംഘടനയുടെ അതിന്റെ പ്രത്യേകത. നമ്മളെപ്പോഴും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, പിന്നെ വിലയിരുത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ കൊല്ലം വരെ കഴിഞ്ഞതൊക്കെ പോയില്ലേ, ഇനി അതൊന്നും ചിന്തിക്കേണ്ടതില്ല. നമുക്ക് ഇപ്പോഴത്തെ കാര്യത്തെ പറ്റി മാത്രം പറഞ്ഞാൽ മതി എന്നുള്ളത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് പിന്നെ അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. പരിഷത്തിന് നല്ല ഒരു പ്രസ്ഥാനത്തിനും ഒരു സംഘടനയ്ക്കും പഴയകാല പ്രവർത്തനങ്ങളെ കുറിച്ച് ഓർക്കാതെയോ അതിലെ അനുഭവങ്ങൾ സ്വാംശീകരിക്കാതെയോ മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്തിനാണ് ഈ ഭൂതകാലം ഇങ്ങനെ പിന്നെ എന്താ പറയുക, പഴയ കഥകളൊക്കെ ഇങ്ങനെ പറയുന്നത് പലരും ചോദിക്കാറുണ്ട് നമ്മളോട്. പല സംഘടനകളും പറയാം, പക്ഷെ അത് അതേപടി ആവർത്തിക്കാനോ അതിൽ അഭിനമിക്കാനോ അല്ല, അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട ചില നല്ല പാഠങ്ങൾ, ആ നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ട് കൂടുതൽ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് നമ്മൾ പിന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തുടങ്ങിയത് എന്നുള്ളത് നമുക്കറിയാം. ശാസ്ത്ര പ്രചാരണമാണെന്ന് അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രത്തിന്റെ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നുള്ളതാണ്. ശാസ്ത്രത്തിന്റെ സ്വാധീനം, ഗണ്യമായ സ്വാധീനമാണ് ശാസ്ത്രം മനുഷ്യ സമൂഹത്തിൽ ചെലുത്തുന്നത്. മനുഷ്യ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ശാസ്ത്രത്തിന്റെ സ്വാധീനം വളരെ കൂടുതലാണ്. എന്നാൽ ഈ ശാസ്ത്രത്തെ കുറിച്ച്, ശാസ്ത്ര വിജ്ഞാനത്തെ കുറിച്ച്, ശാസ്ത്രത്തിന്റെ രീതിയെ കുറിച്ച് എത്ര സാധാരണക്കാർക്ക് അറിയാം എന്നുള്ളതായിരുന്നു അന്നത്തെ ചോദ്യം. കാരണം ഇതൊക്കെ തന്നെ പ്രചരിപ്പിക്കപ്പെടുന്നത് മറ്റൊരു ഭാഷയിലാണ്, അവൻ നമ്മുടെ വ്യവഹാര ഭാഷയിലല്ല, മാതൃഭാഷയിലല്ല. അതുകൊണ്ട് ശാസ്ത്രത്തിന്റെ ഗുണങ്ങളായാലും ദോഷങ്ങളായാലും അതൊക്കെ എല്ലാവരും അനുഭവിക്കുന്നുണ്ടെങ്കിലും എന്തും ശാസ്ത്രമെന്നോ ഇതെങ്ങനെയാണ് മനുഷ്യനെ ജീവിതത്തെ പിന്നെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ അവർക്ക് അറിയാനുള്ള യാതൊരു സാധ്യത ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ അറിവിനെ, നമ്മുടെ ജീവിതത്തെ ഗണ്യമായി സ്വാധീനിക്കുന്ന ഈ അറിവിനെ, വിജ്ഞാനത്തെ, ശാസ്ത്രത്തെ പ്രാദേശിക ഭാഷയിൽ ലഭ്യമാക്കണം, മാതൃഭാഷയിൽ ലഭ്യമാക്കണം, മലയാളത്തിൽ ലഭ്യമാക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തുടങ്ങുന്നത്. അതങ്ങനെ പല രൂപത്തിലും ആകാം, പല പല അതിന്റെ മാധ്യമങ്ങൾ പലതും ആകാം. നമുക്കിപ്പോ നമ്മൾ പല ഇപ്പോൾ നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സെമിനാറുകളുണ്ട്, നമ്മുടെ ക്ലാസ്സുകളുണ്ട്, പ്രദർശനങ്ങളുണ്ട്, ഇതൊക്കെ നമ്മുടെ അന്ന് ആദ്യം മുതലേ തുടങ്ങിയ കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാം. പക്ഷേ പിന്നെ അതുകൊണ്ട് മാത്രമല്ല, അതുകൊണ്ട് മാത്രം ആവില്ല എന്ന് വന്നപ്പോഴാണ് നമ്മൾ നമ്മുടെ ആശയപ്രചാരണത്തിന് വേണ്ടിയുള്ള വളരെ ശക്തമായ ഉപാധി എന്നുള്ള നിനക്ക് ഉപാധികൾ ഒന്ന് എന്നുള്ള നിനക്ക് നമ്മുടെ മാസികകളിലേക്ക് കടന്നു. ശാസ്ത്രഗതി 1966 ശാസ്ത്രഗതി, പിന്നീട് 69 ശാസ്ത്ര കേരളം, 70 യുറീക്കയും. മുതിർന്നവർക്ക് വേണ്ടി ഉള്ള ശാസ്ത്രഗതി, ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ശാസ്ത്ര കേരളം, പിന്നെ നമ്മുടെ അപ്പർ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള യുറീക്കയും. അതിനെക്കുറിച്ചാണ് നേരത്തെ നമ്മുടെ ജനറൽ സെക്രട്ടറിയോട് പറഞ്ഞത്. കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് മുടങ്ങാതെ നടത്തുന്ന ഇന്ത്യയിലെ തന്നെ ചിലപ്പോൾ ലോകത്തിലെ തന്നെ ശാസ്ത്ര മാസികളായിരിക്കും ഇവർ. കഴിഞ്ഞ കോവിഡ് കാലത്തും മറ്റും പലതും മുടങ്ങിപ്പോയി, പക്ഷെ നമ്മളത് മുടക്കിയില്ല, വളരെ പ്രയാസപ്പെട്ടിട്ടാണ് നമ്മളതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നതാണ്. പക്ഷേ തുടരുന്നു എന്ന് വളരെ അഭിമാനത്തോടുകൂടി പറയുമ്പോഴും അതിൻ്റെ വളരെ മറ്റൊരു വശമുണ്ടല്ലോ, അതിൻ്റെ പ്രചാരണത്തിൻ്റെ ഒരു ആവശ്യമുണ്ടല്ലോ, എത്ര കോപ്പികൾ എന്നുള്ളതാണ് നേരത്തെ ജനസംഖ്യയോട് സൂചിപ്പിച്ചത്, എത്ര കോപ്പിയാണ് എന്നുള്ളതാണ്. ആ ഇന്നിപ്പോൾ നമ്മുടെ മാസിക മാനേജിംഗ് എഡിറ്ററുടെ ഒരു കുറിപ്പ് കണ്ടു, 13,000 ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് വന്നത് എന്നുള്ള കുറിപ്പ് ഉണ്ട്. 13,000 കോപ്പിയാണ്. 13,000 കോപ്പി എന്ന് പറഞ്ഞാൽ അത്രമാത്രം എത്ര നിസ്സാരമാണ് നമ്മൾ ഓർത്ത് നോക്കണം, വളരെ നിസ്സാരമാണ്. പക്ഷേ വേണമെങ്കിൽ ഈ മേഖലയിൽ ഇവിടെ ഇരിക്കുന്ന 4 ജില്ലകളാണുള്ളത്, ആ ജില്ലക്കാർക്ക് വേണമെങ്കിൽ പിന്നെ എന്താ അഭിമാനിക്കാമെന്ന് ഞാൻ പറയില്ല. കാര്യം ഈ 13,000 പകുതിയിലധികം, പകുതിയോളം കോപ്പികളും പിന്നെ നമ്മുടെ ഈ മേഖലയിൽ നിന്നുള്ള പാലക്കാടും തൃശ്ശൂരും എറണാകുളം ഇടുക്കിയും ചേർന്നാൽ ഈ 13,000 പകുതിയിലധികം കോപ്പികൾ വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വളരെ പിന്നെ ശ്രദ്ധിക്കേണ്ടതും നമ്മളെ വിഷമിപ്പിക്കുന്നതുമായ കാര്യത. അപ്പോൾ ബാക്കിയുള്ള 10 ജില്ലകളപ്പുറത്തുണ്ട്, എന്നിട്ടും ഇത്രയും ആകുന്നുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഒരംഗത്തിൻ്റെ മാസികമാണ് അംഗം വാങ്ങുക എന്നുള്ളതല്ല, വാങ്ങില്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് വാങ്ങിപ്പിക്കുക എന്നുള്ളത്. എന്നിട്ടും നമുക്ക് എത്താൻ കഴിയുന്ന എത്രയാണ്, നമ്മുടെ അംഗസംഖ്യയുടെ വളരെ 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 ചെറിയൊരു എണ്ണത്തിലാണ് എന്നുള്ള ഓർക്കണം. ഇപ്പം നമ്മൾ 900 അന്ന് തുടങ്ങി നിർത്താതെ വന്നു എന്നൊക്കെ അഭിമാനത്തോടുകൂടി പറയുമ്പോഴും ഇന്നും ഈ ശാസ്ത്ര യുറീക്കയും ശാസ്ത്ര കേരളവും ഒക്കെയാണ് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ശാസ്ത്ര മാസികകൾ എന്നുള്ള അവസ്ഥ നിലനിൽക്കുമ്പോഴും അതിൽ നമുക്ക് എന്തുകൊണ്ട് ആ കാര്യം പറഞ്ഞ് സമൂഹത്തിൽ ഇറങ്ങി ആൾക്കാരെ ചേർക്കാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അതാണ് നമ്മൾ ഈ 10-ാം തീയതി പ്രധാനമായിട്ടും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് ആളുകൾക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടല്ല, നമ്മൾ ചേർത്തവർക്കൊക്കെ ആളുകൾക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ പിന്നെ നമ്മൾ ആ രീതിയിൽ ആൾക്കാരെ അടുത്ത് പോകാത്തതുകൊണ്ടാണ് എന്നുള്ളത് നമ്മളൊക്കെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്. നമ്മളൊന്നും ആലോചിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇതുകൊണ്ട് മാത്രം ആവില്ല എന്ന് പറയും, മാസികൾ മാത്രം പോകണ്ടോ ആശയവിനിമയത്തിന്, ശാസ്ത്രം പ്രചരിപ്പിക്കാൻ മാത്രം മതിയാവില്ല എന്ന് തോന്നപ്പോഴാണ് പുസ്തക പ്രസിദ്ധീകരണത്തിലേക്ക് നമ്മൾ കിടക്കുന്നത്. പുസ്തക പ്രസിദ്ധീകരണം 1976 പരിഷത്ത് പിന്നെ അതിൻ്റെ പ്രസിദ്ധീകരണ സമിതി എന്നുള്ള രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. 77 ജനുവരി 1 ആദ്യത്തെ സെറ്റ് പുസ്തകം ഇറങ്ങുന്നത്. 8,000 കോപ്പികൾ ഒറ്റ പിന്നെ എഡിഷൻ തന്നെ 8,000 കോപ്പികൾ നമ്മൾ പ്രചരിപ്പിക്കും. അതിനുശേഷം ഇപ്പോൾ ഇപ്പോഴും ശാസ്ത്ര പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണവും പ്രചാരണവും നമ്മൾ തുടർന്ന് വരുന്നുണ്ട്. ഈ നേരത്തെ മാസികളെ കുറിച്ച് പറഞ്ഞ പോലെ മുടങ്ങാതെ നടന്നു വരുന്നു. കേരളത്തിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ശാസ്ത്ര പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന സംഘടനയും പരിഷത്ത് തന്നെയാണ്. പക്ഷെ അവിടെ നമുക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്, അവിടെ നമ്മൾ ഈ പറയുന്ന മുറ്റം കൊള്ളുമ്പോഴും കഴിഞ്ഞ വർഷങ്ങളിലുള്ള കണക്കൊക്കെ എടുത്ത് നോക്കിയാൽ നമ്മുടെ യൂണിറ്റുകൾ കൂടിയോ മേഖലയിൽ കൂടിയോ എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ചില പ്രചരിപ്പിക്കപ്പെടുന്ന പുസ്തകങ്ങളുടെ അളവ് പിന്നെ കുറഞ്ഞു വരികയാണ്. മറ്റ് മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചിലപ്പോൾ പിന്നെ നമ്മുടെ എന്താ പിന്നെ സർക്കാരിൻ്റെ സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ച് കുറേ പുസ്തകങ്ങൾ അങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അത് മതിയോ എന്നുള്ളത്, പഴയ പോലെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പണ്ട് നമ്മുടെ സഞ്ചിയിൽ പുസ്തകങ്ങൾ പിന്നെ വീട് വീടാന്തരം കയറി ഇറങ്ങുന്ന ശൈലി ഇപ്പം സാധിക്കണമെന്നില്ല, പക്ഷെ എങ്കിലും ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അവിടെ ആ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, എങ്ങനെയാണ് അവിടെ മുന്നോട്ട് പോകേണ്ടതെന്നുള്ള ചർച്ച നമ്മുടെ യൂണിറ്റിലെ പ്രവർത്തകർ പിന്നെ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം പറയാനുള്ളത്, വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഇത് പിന്നെ ഈ ആശയം നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴും ഞാൻ മാസികളെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും ലളിതമായിട്ട് താരതമ്യേന ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന സംഘടനയാണ് പരിഷത്ത്. പരിഷത്തിൻ്റെ പ്രസിദ്ധീകരണം തന്നെയാണ് മികച്ചു നിൽക്കുന്നത്. ഇടക്കാലത്ത് മറ്റ് പ്രസാധകരൊക്കെ തന്നെ ശാസ്ത്ര പുസ്തക പ്രസാധന രംഗത്തേക്ക് വന്നിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ അവർ പിന്നോക്ക് പോയിരിക്കുകയാണ്. കാരണം അവർക്ക് അവരുടെ കമ്പോള സാധ്യത പിന്നെ അവരുടെ ബാധിക്കുന്നുള്ളൂ. പക്ഷെ നമുക്കങ്ങനെയല്ല, നമുക്കത് രണ്ടു തരത്തിലും വേണം. നമ്മുടെ ആശയപ്രചാരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഉപാധി എന്നുള്ള നിലക്കും നമ്മുടെ സാമ്പത്തിക സമാഹരണത്തിൽ പ്രധാനപ്പെട്ട ഉപാധി എന്നുള്ള നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിൻ്റെ കാര്യത്തിൽ നമുക്ക് എങ്ങനെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു പുസ്തകത്തിൻ്റെ കോപ്പി 2,000-3,000 കോപ്പി അടിക്കുന്നത്, 3000 എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും നിങ്ങൾക്ക് അല്ലെ? നമ്മുടെ അംഗങ്ങൾ സംഖ്യമായി ആലോചിച്ച് പിന്നെ തട്ടിച്ച് നോക്കിയെങ്കിൽ എത്ര ഉണ്ടെന്ന് അറിയാം. നമ്മുടെ അംഗങ്ങളിൽ വലിയൊരു വിഭാഗവും ഇത്തരം പിന്നെ ഇതൊക്കെ വാങ്ങാൻ ശേഷിയുള്ളവരാണ് എന്നുള്ള കാര്യം കൂടെ നമ്മൾ അറിയണം. അവർ വാങ്ങുകയും മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഏതെങ്കിലും വായനശാലകൾ കൊടുക്കാം, സ്കൂളുകൾ കൊടുക്കുക, അവർക്ക് ആവശ്യമില്ലെങ്കിൽ അതൊക്കെ ചെയ്യാം. അത്തരത്തിലേക്ക് നമ്മുടെ ഈ പ്രവർത്തനത്തിന് ഒരു ഭാഗത്ത് നമ്മൾ പിന്നെ കൊണ്ടുപോകേണ്ടതുണ്ട്. നേരത്തെ അംഗസംഖ്യയെക്കുറിച്ച് പിന്നെ ജനറൽ സെക്രട്ടറി പറഞ്ഞു, നമ്മുടെ അംഗസംഖ്യയിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് 100,000, 1,00,000 നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതാണ് നമ്മുടെ സ്വപ്നം. പക്ഷെ ഇപ്പം ഈ സ്വപ്നം ഇപ്പോഴും നമുക്ക് അത് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ല. സ്വപ്നം ചിലർക്ക് ചിലകാലം ഒത്തിരുന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒക്കാത്തൊരു അവസ്ഥയിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ അംഗസംഖ്യയും കേരളത്തിലെ ജനസംഖ്യയ്ക്ക് എടുത്തു നോക്കിയാൽ വളരെ ഭീകരമായ ഭയാനകമായ ഒരു ഒരു വിടവ് നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് അല്ലേ. കേരളത്തിലെ ജനസംഖ്യ ഇപ്പോൾ ഈ 2024 July 1 കണക്കനുസരിച്ച് ഏകദേശം 3.6 crore. 3.6 crore ഈ കഴിഞ്ഞ മാസത്തെ നമ്മുടെ കേരളത്തിലെ ജനസംഖ്യ എന്നാണ് കണക്ക്. ആ കണക്കിൽ അപ്പോഴാണ് നമ്മുടെ നമ്മുടെ അംഗസംഖ്യ ഇങ്ങനെ വളരെ വളരെ മുടഞ്ഞ് മുടഞ്ഞ് ഇങ്ങനെ 62,000 എന്നുള്ളതാണ്. എന്ത് സംഭവിക്കും നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ യൂണിറ്റുകളൊന്നും ആലോചിക്കേണ്ടത്. പല യൂണിറ്റിലും 25% സ്ത്രീകളില്ല, ചെറുപ്പക്കാരൊക്കെ ഇല്ല. എങ്ങനെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിലേക്ക് നമ്മുടെ അംഗത്വ പ്രവർത്തനത്തെ പിന്നെ നമുക്ക് വേണ്ടത്ര വിജയിപ്പിക്കാൻ കഴിയാതെ പോകുന്നത് എന്നുള്ളത് നമ്മുടെ യൂണിറ്റിലാണ് ആലോചിക്കുന്നത്. കാരണം യൂണിറ്റ് തലത്തിലാണല്ലോ അംഗത്വ പ്രവർത്തനം നടത്തേണ്ടത്. ആളുകളില്ലാത്ത താല്പര്യമില്ലാത്തതുകൊണ്ട് അല്ല, ആളുകൾക്ക് ഇപ്പോഴും നമ്മുടെ പരിഷത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് താല്പര്യമുള്ള ധാരാളം പേരുണ്ട്. പക്ഷേ അത്തരക്കാരെ അവരെ കണ്ടെത്തി പരിഷത്തിലെ അംഗങ്ങളാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം ഏറ്റെടുക്കാൻ നമ്മുടെ യൂണിറ്റുകൾക്ക് കഴിയാതെ പോകുന്നുണ്ട് എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് നമ്മൾ ആലോചിക്കണം എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് ആലോചിക്കണം, കൂട്ടായിരുന്ന് ആലോചിച്ചാൽ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാവുന്നത്. നമ്മുടെ യൂണിറ്റിലുള്ള കുറച്ച് പ്രവർത്തകരിക്കുന്നു, ചിലപ്പോൾ അംഗങ്ങളല്ലാത്തവരെയും നമുക്ക് ഇതിൻ്റെ കൂടെ കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് രണ്ടാമത്. അപ്പോൾ അംഗസംഖ്യയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞ പുസ്തക പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ അവസ്ഥയെ മെച്ചപ്പെടുത്ത പിന്നെ ഇന്നത്തെ 2,000-3,000 കോപ്പി അച്ചടിച്ചാൽ അത് വാസ്തവത്തിൽ നമ്മുടെ ഒന്നോ രണ്ടോ ജില്ലയിലുള്ള പ്രവർത്തകർ വാങ്ങിയാൽ തന്നെ തീരും. അത്ര ഉള്ളത് മുഴുവൻ ആൾക്കാരും നമ്മൾ അംഗസംഖ്യയിലുള്ള ഈ വാങ്ങൽ ശേഷിയുള്ളവർക്ക് മുഴുവൻ കൊടുക്കണം, അവരൊക്കെ വാങ്ങാൻ തീരുമാനിച്ചാൽ നമ്മുടെ പ്രസിദ്ധീകരണ സംവിധാനം ഇങ്ങനെ മുന്നോട്ട് പോകാനും പറ്റില്ല. കാരണം അതിനുള്ള ഒരു കഴിവൊന്നും ഇല്ലാതെ അതുകൂടി ഓർക്കണം. ആ രംഗത്തുള്ളൊരു ഒരു പരിമിതിയെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന് നമ്മുടെ നിങ്ങൾക്കറിയാം, ഈ ആശയ പ്രചാരണത്തിലൂടെ നമ്മൾ സ്വീകരിച്ച വളരെ ശക്തമായ ഒരു ഉപാധിയായിരുന്നു കലാജാഥ. 1980 തുടങ്ങുന്നത് ഗ്രാമപത്രങ്ങൾ ഉണ്ടായി. ഈ ഗ്രാമപത്രങ്ങൾ ഇപ്പൊ നമുക്ക് എവിടെയും കാണാനേ ഇല്ല എന്നുള്ളൊരു അവസ്ഥ വന്നു കഴിഞ്ഞു. ഒരു കാലം നമ്മൾ പ്രധാനപ്പെട്ട ഒരു പെട്ടെന്ന് ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള ഉപാധിയായിട്ടായി ഗ്രാമപത്രങ്ങളെ കണ്ടത്. ഓരോ യൂണിറ്റ് ഒരു ഗ്രാമപത്രങ്കിലും വേണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി. അതുപോലെ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് അതും അതിൻ്റെ ഒരു പിന്നെ നമ്മൾ പരിശോധിക്കേണ്ട പരിഗണിക്കേണ്ട ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ. കലാജാഥവിനെ ഒരിക്കൽ നമ്മുടെ പിന്നെ എന്താ അതൊരു യൂണിറ്റിന്റെ പ്രവർത്തനമായിട്ടല്ല നമ്മൾ സംസ്ഥാന തലത്തിൽ ആലോചിക്കുന്നു, ജില്ലകൾ ഏറ്റെടുത്ത് മേഖലയിൽ കൂടി നടപ്പാക്കുന്ന ഒരു പരിപാടിയാണ്. അതിന്റെ ഭാഗമാക്കിയാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത്. പക്ഷെ ഭാഗമാകുമ്പോഴും എല്ലാ അംഗങ്ങൾക്കും ശാസ്ത്ര സാഹിത്യ പരിഷത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും പങ്കാളികളാകാവുന്ന ഒരു പ്രവർത്തനമാണ് ശാസ്ത്ര കലാജാഥ എന്നുള്ളത്. കലാജാഥ കാരണം മറ്റേത് പ്രവർത്തനമായാലും അതൊരു വിഭാഗത്തിന് ഉണ്ടാവുള്ളൂ ചിലപ്പോൾ. ഇതല്ല, എല്ലാ പലതരത്തിലും അതിന്റെ സംഘാടന രൂപത്തിലായാലും അതിന്റെ ആളുകളെ കൂട്ടുന്ന കാര്യത്തിലായാലും പുസ്തകം വിൽക്കുന്ന കാര്യത്തിലായാലും പ്രചാരണം കൊടുക്ക എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന വലിയൊരു ക്യാമ്പയിനാണ് ശാസ്ത്ര കലാജാഥ. പക്ഷെ അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഇപ്പൊ കലാജാഥയ്ക്ക് ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് മറ്റൊന്ന്. നമ്മൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് വിമർശിക്കുന്ന പലരും വിമർശിക്കുന്ന നമ്മളും വിമർശിക്കുന്ന ഒരു കാര്യം, ശാസ്ത്ര സാഹിത്യ വർഷത്തിലെ കലാജാഥ എന്ന് പറഞ്ഞാൽ പരിഷത്തുകാർക്ക് വേണ്ടി പരിഷത്തുകാർ നടത്തുന്ന ഒരു പരിപാടി, അപ്പുറത്തേക്ക് പുതിയ ഇനങ്ങൾ ആകർഷിക്കാൻ കഴിയാതെ വരുന്നു എന്നുള്ള അവസ്ഥയുണ്ട്. അത് നമ്മുടെ സംസ്ഥാന തലത്തിൽ വളരെ ഗൗരവമേറെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ആ ചർച്ച നടത്തണം, എങ്ങനെ മെച്ചപ്പെടുത്താൻ കഴിയുന്ന ആലോചിക്കണം. നമുക്ക് യൂണിറ്റ് തലത്തിലൊക്കെ തന്നെ ഈ കലയെന്നുള്ള മാധ്യമം ഉപയോഗപ്പെടുന്നത് ചിലപ്പോൾ ഒരു യൂണിറ്റിൽ 2-3 പേരുള്ളൊരു ഗായക സംഘത്തെ ഉണ്ടാക്കാൻ കഴിയും, അതൊക്കെ ആലോചിക്കാലോ. അത്തരത്തിലേക്ക് ആ മാധ്യമം നമ്മൾ ശക്തമായിട്ട് ഉപയോഗിക്കാൻ കഴിയണം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഇങ്ങനെ ഈ ശാസ്ത്ര പ്രചാരം നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ശാസ്ത്രം എന്നുള്ള ശാസ്ത്രവും ശാസ്ത്രത്തിന്റെ രീതിയും ഒക്കെ തന്നെ സമൂഹത്തിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തനം ആരംഭിച്ചത്. അതിന്റെ വിവിധ തരത്തിലുള്ള മാധ്യമങ്ങളെ കുറിച്ചാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. അതിപ്പോഴും അതൊക്കെ തന്നെ നമ്മുടെ പിന്നെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന രംഗങ്ങളായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. ആ ഏറ്റക്കുറച്ചിലുകൾ അതിന്റെ പരിമിതികൾ എന്തൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യണം, സാധ്യതകൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്യണം, അതിനൊക്കെ ഉള്ള അവസരമായിട്ട് നമുക്ക് എന്ത് വേണം ഈ സെപ്റ്റംബർ പത്രം മുട്ടാൻ കഴിയണം എന്നുള്ളതാണ് ഒരു ഭാഗത്ത്. മറ്റൊന്ന്, ഈ ശാസ്ത്രം പ്രചരിപ്പിച്ചാൽ മാത്രം പോരല്ലോ, ഈ ശാസ്ത്രം പ്രചരിപ്പിച്ചാൽ പോരാ, അതെങ്ങനെയാണ് സമൂഹത്തിൽ പിന്നെ സമൂഹത്തെ സ്വാധീനിക്കുന്നത്, ശാസ്ത്രവും ജീവിതവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ്, ബോധ്യപ്പെടുത്തുമ്പോഴാണ് ആളുകൾ കൂടുതൽ കൂടുതൽ ഇക്കാര്യത്തിൽ ഈ രംഗത്തേക്ക് വരും. വെറുതെ കേവല ശാസ്ത്രത്തിന്റെ പിന്നെ ശാസ്ത്ര പ്രസംഗം കൊണ്ട് മാത്രം ആവില്ല, അവർ നിത്യജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നും കൂടി കാണിക്കുമ്പോഴാണ്, പ്രയോഗം കൂടി ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ആളുകളെ പിന്നെ ജനങ്ങളിത് പെട്ടെന്ന് അവരുടെ പിന്നെ അവർക്ക് ഇതിനെ സ്വീകാര്യമാക്കി മാറ്റാൻ കഴിയാന്നുള്ള. അങ്ങനെയുള്ള ചർച്ചയുടെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തേക്ക് നമുക്ക് വിദ്യാഭ്യാസം മാത്രമല്ല നമ്മളിപ്പോ ഇടപെടുന്ന വിദ്യാഭ്യാസ മേഖലയുണ്ട്, ആരോഗ്യ മേഖലയുണ്ട്, ജനത മേഖലയുണ്ട്, വികസനമുണ്ട്. ഇതൊന്നും തന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സംസ്ഥാന കമ്മിറ്റി കൂടി ഇരുന്നാൽ പിന്നെ നമുക്ക് ഇത്തവണ ആരോഗ്യ രംഗത്ത് ഇടപെട്ട് കളയാം അല്ലെ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെട്ട് കളയാം എന്നുള്ള അങ്ങനെ ഒരു തീരുമാനമെടുത്ത് വന്നതല്ല എന്ന് നമ്മൾ അറിയണം. ഓരോ കാലഘട്ടത്തിലും അതാത് കാല ആ സന്ദർഭങ്ങളിലെ സമൂഹം നമ്മുടെ അവർ ആ ഭാഗത്ത് നിന്ന് വരുന്ന ആവശ്യങ്ങളുണ്ടാവും. അങ്ങനെ ആ സമൂഹത്തിൻ്റെതായ ഡിമാൻഡുകൾ കാലത്തിൻ്റെതായ ആവശ്യങ്ങൾക്കോടുള്ള പരിഷത്തിൻ്റെതായ നമ്മുടെ സംഘടനാപരമായ ഒരു പ്രതികരണം എന്നുള്ള രീതിയിലാണ് പലതും തന്നിട്ടുണ്ടാവുക. അല്ല നമ്മളൊരു മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ച പരിപാടികളല്ല പലതും ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ ഓരോന്നിനെയും ആ രീതിയിൽ കാണണം. അപ്പോഴതിൻ്റെ എങ്ങനെയാണ് മനുഷ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ രൂപപ്പെടുന്നത്, എങ്ങനെയാണ് അത് വളർന്നു വരുന്നത്, എങ്ങനെയാണ് വികസിക്കുന്നത് എന്ന് കാരണം വളരെ കൗതുകകരമായ ഒരു കാഴ്ചയാണ്. നമുക്ക് താല്പര്യമുള്ളവർക്ക് അതൊന്ന് നമ്മുടെ ചരിത്രമൊക്കെ ഒന്ന് വായിച്ചു നോക്കണം, വളരെ രസകരമായിട്ട് കാണാം. അതാണ് വിദ്യാഭ്യാസത്തില് ഇതിപ്പോ വിദ്യാഭ്യാസത്തിൽ ഇപ്പൊ ഏറ്റവും അവസാനത്തിൽ നിൽക്കുന്ന കാര്യമുണ്ട്. അപ്പൊ അത് നേരത്തെ ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചു വലിയൊരു ക്യാമ്പയിലേക്ക് പോകാണ്. എങ്ങനെ വിദ്യാഭ്യാസത്തിലേക്ക് ഇടപെട്ട് തുടങ്ങി പരിഷത്തുകാരെ നടന്നത്തെ നിർവാഹ സമിതി തീരുമാനിച്ചതായിരുന്നില്ല. 1965 NCERT അവരുടെ പാഠപുസ്തകൾ പരിഷ്കരിച്ചു. പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചെങ്കിലും പിന്നെ അത് എങ്ങനെയാണ് ക്ലാസ് മുറിയിൽ പിന്നെ വിനിമയം ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അധ്യാപകർക്ക് കാര്യമായ പരിശീലനം കൊടുത്തില്ല. ഇനിയിപ്പോ നമുക്കറിയാമല്ലോ അത്ര തരത്തിലുള്ള പരിശീലനമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ പരിശീലനം കിട്ടാതെ വന്നപ്പോൾ അവർക്കാകെ ഈ ഇത് ക്ലാസ് മുറിയിൽ അധ്യാപകർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ പരിഷത്തിലുള്ള കുറേയേറെ കോളേജ് അധ്യാപകർ, സർവകലാശാല അധ്യാപകരുണ്ട്, സയൻസ് പഠിപ്പിക്കുന്നവർ, അധ്യാപകര് ഇപ്പോൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അവരുടെ സുഹൃത്തുക്കളും അവരുടെ ഈ പ്രയാസം മനസ്സിലാക്കിയിട്ട് അവർക്ക് ആവശ്യമായ പരിശീലനം നൽകാൻ ഇവർ സന്നദ്ധരാവുകയാണ്. അങ്ങനെയാണ് വിദ്യാഭ്യാസ രംഗത്തേക്ക് നമ്മൾ പതുക്കെ കടന്നു ചെല്ലുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ മറ്റു വശങ്ങളിലേക്ക് പോകുന്നു, വിദ്യാഭ്യാസത്തിന്റെ പിന്നെ പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നു, പരിമിതികളെ കുറിച്ച് മനസ്സിലാക്കുന്നു, ഔപചാരിക വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഇടപെടുന്നത് ആ രീതിയിലാണ്. അതായത് അവിടെ നിന്ന് അന്നത്തെ ഒരു ആവശ്യത്തോടുള്ള നമ്മുടെ സർഗാത്മകമായ പ്രതികരണമായിരുന്നു വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടുക. അങ്ങനെ പിന്നെ വന്ന് നമ്മളെ എടുത്ത് നിൽക്കുന്നുള്ളതാണ്. ഞാൻ അതിലേക്ക് എന്റെ വിശദാംശങ്ങളൊക്കെ വന്നില്ല. വിദ്യാഭ്യാസ രേഖ ഉണ്ടാകുന്നു, നിരവധി വിദ്യാഭ്യാസ ക്യാമ്പയിനുകൾ നടക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഇടപെടൽ എന്ന് പറയുന്നത് വളരെ പിന്നെ വലിയ തോതിലാണ്. ഒരു കേരളത്തിലെ ഒരു സംഘടനയ്ക്കും ഈ രീതിയിൽ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഒരു അഭിപ്രായമായിട്ട് നമ്മളൊരു പൊങ്ങച്ചം പറച്ചിലല്ല, മറ്റുള്ളവരൊക്കെ അംഗീകരിക്കുന്നവരാണ്. മാതൃഭൂമി പത്രം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു എഡിറ്റോറിയലിലെ ഒരു വാചകം അതാണ്, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറയുന്ന ഒരു സംഘടന ഒറ്റയ്ക്ക് വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കിയ സ്വാധീനം പോലെ കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ മന്ത്രിക്കും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് എഴുതിയത് മാതൃഭൂമി പത്രമാണ്, നമ്മളല്ല, വളരെ കുറഞ്ഞ മുമ്പാണ്. ആ ഒരു അതുണ്ട്, വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ സ്വാധീനം അത്ര മോശമല്ല. അതിന്റെ ഒരു ഘട്ടത്തിലാണ് ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത്. തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ എന്നുള്ളതാണ് ചോദ്യം. അതിനെപ്പറ്റി നമ്മുടെ ഗംഗാധര ഭാഷ വിശദീകരിക്കും, ഞാൻ അതിലേക്ക് പോകുന്നത്. പക്ഷേ അതിന്റെ രാഷ്ട്രീയം എന്താണ്? വിദ്യാഭ്യാസത്തെ സാർവത്രികമാക്കുക, എല്ലാവർക്കും പിന്നെ സാർവജനീനമാക്കുക, എല്ലാവർക്കും അഭിഗമ്യമാക്കുക എന്നുള്ളൊരു വലിയ തത്വം ഉണ്ടല്ലോ. കുട്ടികളെ തോൽപ്പിക്കുക, എല്ലാ കുട്ടികളും പിന്നെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവരെ കൂടി മുന്നോക്കം കൊണ്ടുവരാൻ ആവശ്യമായ കൈത്താങ്ക് നൽകുക എന്നുള്ള സമൂഹത്തിന്റെ ഒരു ഒരു ബാധ്യത. ആ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മുടെ പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചതും അതിലിടപെട്ടതിന് അവിടെ നിന്നൊക്കെയുള്ള ഒരു തിരിച്ചുപോക്കാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിനെതിരെയുള്ള നമ്മുടെ പിന്നെ പ്രതികരണം വളരെ ശക്തമായിട്ട് എല്ലാ വിഭാഗത്തെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടെ നമ്മൾ കാണാം. ഇത് പരിഷത്തിന്റെ മാത്രം ഒരു ക്യാമ്പയിനായിട്ട് ഒതുങ്ങാൻ പോകുന്നില്ല. നമ്മുടെ ജില്ലകളിൽ നടന്ന സെമിനാറുകളിലൊക്കെ വലിയ സ്വീകാര്യതയാണ് ഉണ്ടായത്, നല്ല പങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത്. മറ്റ് വിഭാഗങ്ങൾ ഈ പ്രവർത്തനം ഏറ്റെടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ബാലസംഗമി ഇന്നലെയാണല്ലോ അവരുടെ സംസ്ഥാനത്തിൽ തന്നെ അവരുടെ വർക്ക്ഷോപ്പ് നടത്തി കഴിഞ്ഞു. ഇതന്നെ അവരുടെ തോൽപ്പിച്ചാൽ നിലവാരം കൂടുമെന്ന് ചോദിച്ചുകൊണ്ടാണ് അവരും മറ്റ് സംഘടനകളൊക്കെ പതുക്കെ വരേണ്ടി വരും. കാരണം ഇത് അത്ര നിസ്സാരമായി, ഇതിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കിയവർ ഈ രംഗത്ത് ഇടപെടും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ബോധ്യം. അതുകൊണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തനത്തെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനല്ല, നമ്മുടെ മേഖലയിൽ ഇപ്പൊ ജില്ല കഴിഞ്ഞു, യൂണിറ്റ് കഴിഞ്ഞു, അതിന് മറ്റേ എങ്ങനെയെന്നൊക്കെയുള്ള പിന്നെ വിശദീകരിച്ച് ഞാൻ അതിലേക്ക് പോകും. ഞാൻ പറഞ്ഞ ആ രീതിയിൽ നമ്മൾ അവിടെ 1965 ഇടപെട്ട് തുടങ്ങിയ കാര്യത്തിൽ ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് ഇവിടെയാണ് ഉറക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നിരന്തരമായി വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെട്ടുകൊണ്ട് നമ്മൾ വരികയാണുള്ളത്. ഇതേപോലെ ഇനി ആരോഗ്യ മേഖലയിൽ ഞാൻ പറയുന്നില്ല, നമ്മുടെ ജെൻഡറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഞാൻ പോകുന്നില്ല. വികസന രംഗത്തുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നുള്ളതൊക്കെ ധാരാളം പറയാനുള്ള കാര്യങ്ങൾ, അതിലേക്ക് പോകുന്നില്ല. പക്ഷെ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ യൂണിറ്റ് പ്രവർത്തനം അറിയേണ്ട ഒരു കാര്യം ഇതൊന്നും തന്നെ വളരെ ഒരു ലക്ഷ്യവുമില്ലാതെ ആ ഓരോ കാലത്തും വരുന്നതിനവിടെ ചെയ്യുന്നു, അങ്ങനെയല്ല. നമുക്ക് കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ യൂണിറ്റ് തലത്തിലുള്ള പ്രവർത്തകർ മനസ്സിലാക്കണം. അപ്പോഴേ അങ്ങനെയാണല്ലോ, അപ്പോഴേ അതിന്റെ ഒരു അതിൻ്റെ ഒരു പൊളിറ്റിക്സ് മനസ്സിലാക്കുമ്പോഴാണ് ചെയ്യണം എന്നുള്ള, നമ്മൾ വെറുതെ ചെയ്യുന്നില്ല, ചെയ്യുന്ന ഓരോന്നിനും അതിൻ്റെതായ ഒരു ലക്ഷ്യമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ചെയ്യാൻ കൂടുതൽ താല്പര്യം. എന്തിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമുണ്ട്, ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിൽ നമ്മൾ മുദ്രാവാക്യമാണ്. ആ എന്താ സാമൂഹ്യ വിപ്ലവം? നമ്മൾ 1973 തന്നെ പറഞ്ഞു വെച്ചു, ഈ ഇന്ത്യൻ സമൂഹത്തെ അത് തന്നെ നമ്മൾ പിന്നെ വളരെ ശാസ്ത്രീയമായി വിലയിരുത്തി. ഇന്ത്യയിൽ ദരിദ്രന്മാരുണ്ട്, ദരിദ്ര നാരായണന്മാരുണ്ട്, ധനികന്മാരുണ്ട്. ഈ സമ്പന്നന്മാർ വളരെ ഒരു പിടിയാണെങ്കിൽ മറ്റൊരു പടി ആളുകൾ ദരിദ്രന്മാർ. ഈ ദരിദ്രവൽക്കരണവും ധനികവൽക്കരണവും ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ദരിദ്രവൽക്കരണ പ്രക്രിയ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ സാമൂഹ്യ വിപ്ലവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ശാസ്ത്രത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് നമ്മളാലും പിന്നെ നമ്മുടെ അതാണ് നമ്മുടെ പിന്നെ നമ്മുടെ ലക്ഷ്യം. ഇതൊക്കെ ഈ മുദ്രാവാക്യം അംഗീകരിച്ചപ്പോൾ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാലം കുറെ മാറി, 73 കഴിഞ്ഞ് ഇത്രയും വർഷങ്ങളായി കഴിഞ്ഞു. നമ്മുടെ മുദ്രാവാക്യത്തിൻ്റെ അതിൻ്റെ പിന്നെ അത് ഏതെങ്കിലും തരത്തിൽ അപ്രസക്തമായിട്ടുണ്ടോ, അത് ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിന് പിന്നെ യോജിക്കാത്തതാണോ, അല്ലെങ്കിൽ അതേ അർത്ഥത്തിലാണോ ഇന്നത് ഉപയോഗിക്കേണ്ടത്? ചർച്ച ചെയ്യേണ്ടതാണ്. നമ്മൾ പലതവണ പലതവട്ടത്തിലും ചർച്ച ചെയ്തിട്ടുണ്ട്, ഇനി ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ എല്ലാ വർഷവും അതിനെപ്പറ്റിയുള്ള പിന്നെ ഒരു ആലോചന നടത്തേണ്ടതാണ്. ഒരു കാര്യമുണ്ട്, ഈ സമൂഹത്തിൽ വരുന്ന വൈരുദ്ധ്യങ്ങൾ, ഈ പറയുന്ന വിടവുകളിൽ, ചെറിയ മറ്റ് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ വിടവുകളിൽ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നല്ല, കൂടിക്കൂടി വരുന്നതായിട്ട് നമുക്ക് പല തരത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു കേരളത്തിൻ്റെ ഒരു അവസ്ഥ വെച്ചല്ല നമ്മൾ പലപ്പോഴും വിലയിരുത്തേണ്ടത്. ഇന്ത്യയുടെ അവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങളും വന്നിട്ടില്ല എന്നുള്ളൊരു തിരിച്ചറിവ് അല്ലെ പല അത്തരത്തിലുള്ള ധാരാളം പഠനങ്ങൾ വരുന്നു. അപ്പോൾ നമ്മുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് അവിടെ ഉണ്ട്. ആ മുദ്രാവാക്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത്, നമ്മൾ ഓരോ പ്രവർത്തനവും ആ മുദ്രാവാക്യത്തിൽ ഉരച്ചു നോക്കിക്കൊണ്ട് വേണം ഇത് നമ്മൾ ഏറ്റെടുക്കേണ്ടതാണോ പിന്നെ നമ്മൾ പിന്നെ തള്ളിക്കളയേണ്ടതാണോ തീരുമാനിക്കാൻ. ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് ഇതുമായിട്ട് എന്താ ബന്ധം തോന്നിയാൽ, പക്ഷെ പരോക്ഷമായിട്ട് ആ മുദ്രാവാക്യത്തെ പിന്നെ സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തി വരുന്നത് എന്നുള്ളതാണ് ശ്രദ്ധിക്കുന്നത്. നമ്മൾ പറഞ്ഞ ഒരു ലക്ഷ്യമില്ലാതെയല്ല, കൃത്യമായ ഒരു ബോധ്യത്തോടുകൂടി, കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടിയാണ് ഓരോ പ്രവർത്തനങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്ത് വരുന്നത്. അത് പക്ഷെ പലപ്പോഴും ഇതെന്താണ് എന്ന് നമ്മുടെ താഴെത്തലത്തിൽ എത്തിക്കാൻ സംഘടനാപരമായ നമ്മുടെ ശേഷിക്കുറവ് മൂലം കഴിയാതെ പോരുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിലാക്കുക എന്നുള്ളതും ഈ സെപ്റ്റംബർ 10 ഒരു ലക്ഷ്യങ്ങളിൽ നമ്മുടെ ഉണ്ടാണ്. കാരണം എത്ര ആൾക്കാർ കൂടിയാണ്. ഇത് മാത്രമല്ല, ഇതോടൊപ്പം തന്നെ നമ്മുടെ പിന്നെ ഈ പറയുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു ജനകീയ സ്വഭാവം, പരിഷത്തിന് ജനകീയ പ്രസ്ഥാനം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. എങ്ങനെയാ ശാസ്ത്രസഭ ഒരു ജനകീയ പ്രസ്ഥാനമായി മാറുന്നത്? എങ്ങനെയാണ് അത് ജനങ്ങളുടെ പലപ്പോഴും വരുന്നുണ്ടോ, ജനങ്ങളുടെ പ്രസ്ഥാനമാണോ, ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനമാണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോഴാണ് ഈ ജനങ്ങൾ ആരെയെന്നുള്ളത്. ജനങ്ങൾ എന്ന് പറയുന്നത് ഈ നിരന്തരം ദരിദ്രവൽക്കരിക്കപ്പെടുന്ന, ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരാണ് ജനങ്ങൾ. അത് വലിയൊരു വിഭാഗമാണ്. അവരെയാണ് നമ്മൾ ജനങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ജനങ്ങൾക്ക് ജനങ്ങളുടെ പ്രസ്ഥാനമാണ് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. കാരണം ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ നമ്മുടെ കൂടെ വളരെ കുറവായിരിക്കും. അതല്ലാതെ മറ്റ് വിഭാഗത്തിൽ മറ്റു തരം ആൾക്കാരാണ് കൂടുതലായിട്ട് നമ്മുടെ മെമ്പർഷിപ്പിലൊക്കെ ഉണ്ടാവുക. പക്ഷേ നമ്മുടെ പ്രവർത്തനങ്ങൾ ഓരോന്നും, ഓരോ പ്രവർത്തനവും ആ വിഭാഗത്തിന് വേണ്ടി ഉള്ളതാണ്. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു പ്രസ്ഥാനമാണത്. അതൊരു നിരന്തരമായിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു വളരെ പിന്നെ അയവില്ലാത്ത പിന്നെ ചട്ടക്കൂടുള്ള പ്രസ്ഥാനം, ഇങ്ങനെ വളരെ അയവുള്ള ഒരു ചട്ടക്കൂടുള്ള പ്രസ്ഥാനമാണത്. നിരന്തരം വികസിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ആ സാധ്യതകൾ നമ്മൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത് എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച നമ്മുടെ അംഗസംഖ്യയെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ വാസികളുടെ കാര്യം നേരത്തെ സൂചിപ്പിക്കേണ്ട ജനറൽ സെക്രട്ടറി ഒക്കെ സൂചിപ്പിച്ചു. നമുക്കിപ്പോ ഇതൊക്കെ കഴിഞ്ഞപ്പോഴും നമ്മുടെ പിന്നെ പലരും ചോദിക്കാറുണ്ടല്ലോ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇപ്പോഴൊന്നും പ്രവർത്തിക്കുന്നില്ലേ, ഇപ്പൊ സജീവമല്ലേ എന്ന് ചോദിക്കുക മാത്രമല്ല, ചിലരൊക്കെ നമ്മുടെ ഈ പല സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ശക്തമായിട്ട് എഴുതുന്നവരാണ്. പക്ഷേ നമുക്കറിയാമല്ലോ നമ്മുടെ പിന്നെ ഒരു ഭാഗത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ പലതും പിന്നെ ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ പിന്നെ പ്രവർത്തനങ്ങളുടെ മേഖല വികസിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഉള്ളപ്പോഴും നമ്മുടെ സ്വാധീന ശേഷി കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചർച്ച നമ്മൾ ഉള്ളിൽ നടത്തേണ്ട, സ്വയം വിമർശനം എന്നുള്ളതൊക്കെ നടത്തേണ്ടതാണ്. പുറത്തുള്ള വിമർശനങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ ആ രീതിയിൽ തന്നെ സർക്കാർ അതിനോട് ആ രീതിയിൽ തന്നെ കാണുകയും ചെയ്യേണ്ടതാണ്. അപ്പൊ എങ്ങനെയാ നമ്മൾ മാറ്റം കഴിയാന്നുള്ളതാണ്. ഇത് മറികടക്കണമെങ്കിൽ പറഞ്ഞല്ലോ, ഇപ്പൊ നടന്ന പ്രവർത്തനങ്ങളിലൊക്കെ നല്ല പങ്കാളിത്തമുണ്ട്, നല്ല സ്വീകാര്യതയും കിട്ടുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഒക്കെ. പക്ഷെ അത് പോരല്ലോ, ഇത് നമ്മുടെ താഴെത്തലത്തിൽ എത്തിക്കാം. നമ്മുടെ സാധാരണ പ്രവർത്തകരിലേക്കൊക്കെ ഇതിന്റെ ആശയങ്ങളും ഇതിന്റെ ലക്ഷ്യങ്ങളൊക്കെ എത്തുമ്പോഴാണ് സംഘടന കൂടുതൽ ശക്തിപ്പെടുക, കൂടുതൽ ഈ ആശയങ്ങൾ ജനങ്ങളെത്തുക. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ എങ്ങനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയുമെന്നുള്ള ആലോചനകളാണ് ഈ സെപ്റ്റംബർ 10 നടത്തുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ അംഗസംഖ്യ അത് വർദ്ധിപ്പിക്കുന്നേ വേണം. എത്ര തന്നെ പറഞ്ഞാലും ഈ പറയുന്ന പിന്നെ മൊത്തം ജനസംഖ്യയുടെ എത്രയോ നിസ്സാരമായ സംഖ്യ ആവുള്ളൂ. അത്ര പോലെ നമുക്ക് ജനസംഖ്യ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലല്ല പരിസ്ഥിതി പ്രവർത്തിക്കുന്നത്. പക്ഷെ ആ ഉള്ള എണ്ണം എന്ന് പറയുന്നത് വളരെ ഇത്തരം കാര്യങ്ങൾ നല്ല താല്പര്യമുള്ള, ഇതിനെക്കുറിച്ച് അറിവുള്ള, കൃത്യമായ പ്രതിബദ്ധതയുള്ള ആൾക്കാരായിരിക്കണം എന്ന് മാത്രമുള്ളൂ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കിയുള്ള ബാലവേദി ഈ ഭാഗത്ത് ഇത്തവണ നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു നേട്ടം, ഒരു ഉണർവുണ്ട്. അപ്പൊ 600-700 ബാലവേദികൾ ഉണ്ടായിട്ട് നമ്മുടെ യൂണിറ്റ് സെപ്റ്റംബർ 10 ഇരിക്കുമ്പോൾ 1400 പരം യൂണിറ്റുകൾ നമുക്ക് ഓരോ യൂണിറ്റാലും നമ്മുടെ യൂണിറ്റിൽ ഒരു പാലുവേദിയെങ്കിലും ഉണ്ടാവുക തീരുമാനിക്കുക നടപ്പാക്കുകയും ചെയ്യാൻ കഴിയണ്ടേ. നമ്മുടെ യുവസമിതിയുടെ കാര്യത്തിൽ കഴിഞ്ഞ തവണ നടത്തിയ ക്യാമ്പുകളെ കുറിച്ച് വളരെ ആവേശകരമായ അനുഭവങ്ങളാണ് അവർ അവിടെ പങ്കെടുത്തവർ പറയുന്നത്. അപ്പൊ യുവസമിതിയുടെ പ്രവർത്തനം എങ്ങനെയാണ് വേണ്ടതെന്നുള്ളതിനെ ഇവിടെ ജസ്റ്റ് വിശദീകരിക്കാൻ നോക്കുന്നത്. അപ്പോ പിന്നെ ഒരു ഭാഗത്ത് അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ സംഘടനാപരമായിട്ട് ആൾക്കാരുടെ എണ്ണം കൂട്ട് യുവസമിതി കൂടുമ്പോൾ അതിന് നമ്മുടെ വൈജ്ഞാനിക തലം കൂടി വികസിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനം നടന്നതാണ് പഠനം എന്ന് പറയുന്നത്. ശാസ്ത്രസാഹിത്യ പരിഷത്തിലെ പ്രവർത്തനങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഒരു മേഖലയാണ്. പഠിക്കാതെ ശാസ്ത്രസാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തനമാകാം എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ സാധ്യമല്ല, അത് ശരിയല്ല, നടക്കില്ല. പരിഷത്തുകാരനാണെങ്കിൽ പഠിച്ചേ പറ്റുള്ളൂ. അങ്ങനെ പരിഷത്തിന് സമൂഹത്തിൽ സ്വാധീനം ചെയ്യാൻ തമ്മിലുള്ള നമ്മുടെ സൈലന്റ് വാലിയെ കുറിച്ചൊക്കെ നമ്മൾ വളരെ ആവേശത്തോടും സംസാരിക്കാറുണ്ട്. സൈലന്റ് വാലി പ്രക്ഷോഭം നടത്തുന്ന സമയത്ത് സംഘടന വളരെ ചെറിയ സംഘടനയായിരുന്നു അറിയാം, അത്ര ഇത്രയും നന്നങ്ക സംഖ്യൊന്നുമില്ല. എന്നിട്ട് പോലും സാധിച്ചത് നമ്മൾ മുന്നോട്ട് വെച്ച ആശയത്തിന്റെ ശാസ്ത്രീയമായ അതിന്റെ ശരിയെ കൊണ്ടാണ്, അതിന്റെ ശാസ്ത്രീയത കൊണ്ടാണ് നമ്മൾ പിന്നെ അതിന്റെ പോയി നേടിയത്. അതേപോലെ ഓരോ പ്രവർത്തനത്തിന്റെയും അതിന്റെ പിന്നെ ശരിയായ പിന്നെ ശാസ്ത്രീയമായ കാര്യങ്ങൾ മുന്നോട്ട് വെക്കാനുള്ള കഴിവ് നമ്മൾ ആർജിക്കുമ്പോഴാണ് ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുന്നത്. അത് സാധിക്കണമെങ്കിൽ നമ്മുടെ പഠന പ്രക്രിയ നിരന്തരം നടത്തിക്കൊണ്ടേ പറ്റുള്ളൂ. രണ്ടു തരത്തിലും വേണം, ഒരു ഭാഗത്ത് ആശയപരമായ നമ്മുടെ ഈ പിന്നെ കഴിവ് വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ പരിഷത്തിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെയുള്ള ഒരു അവസരമായിട്ട് നമ്മുടെ യൂണിറ്റ് ഈ പറയുന്ന സെപ്റ്റംബർ 10 പിന്നെ പ്രയോജനപ്പെടുത്തണം. സെപ്റ്റംബർ 10 നമ്മുടെ അംഗങ്ങൾ മാത്രം കൂടി ഇരിക്കണം എന്നല്ല പറയുന്നത്, സെപ്റ്റംബർ 10 നമ്മുടെ അംഗങ്ങളും നമ്മളോട് എപ്പോഴും പല കാര്യങ്ങളും പല പ്രവർത്തനങ്ങളും സഹകരിക്കുന്നവരുണ്ടാകാം, അവരൊക്കെ ഇതിന്റെ ഭാഗമാക്കാൻ പറ്റണം. അന്നല്ല കഴിയുന്നത്ര ആൾക്കാരെ കൂടിയിരുത്തി ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുക, അവരുടെ അഭിപ്രായങ്ങൾ അറിയുക, പരിഷത്തിൽ അംഗങ്ങളാകാൻ താല്പര്യമുള്ളവർ അതിലേക്ക് കൊണ്ടുവരിക, യൂണിറ്റിൽ എങ്ങനെയാണ് ഒരു ബാലവേദി ഉണ്ടാക്കാൻ കഴിയുക എന്നാലോചിക്കുക, യുവസ ചെറുപ്പക്കാരെങ്ങനെ കൊട്ടരാൻ കഴിയുന്ന ആലോചിക്കുക, നമ്മുടെ പഠനം എങ്ങനെയാണ് തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ കഴിയുക, ഇത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കുന്ന ഒരു നമ്മുടെ സംഘടന മൊത്തത്തിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒന്നായിട്ട് ഈ സെപ്റ്റംബർ 10 പിന്നെ നമുക്ക് പിന്നെ നടപ്പാക്കാൻ കഴിയണം എന്നുള്ളതാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.